ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്ത് കിട്ടിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. ഒരു കടയുടമയുടെ പോസ്റ്റായിരുന്നു. മൊബൈൽ ഇന്റർനെറ്റ് ടോപ്പപ്പ് ചെയ്യാൻ വന്ന പെൺകുട്ടികളെക്കുറിച്ച്. കൂടുതൽ തുകയ്ക്ക്, അതായത് സാധാരണ ചെയ്യുന്നതിലും കൂടുതൽ തുകയ്ക്ക് ടോപ്പപ്പ് ചെയ്യുന്നതിൽ കടയുടമയ്ക്ക് സംശയം തോന്നി. കൂടുതൽ അന്വേഷിച്ചപ്പോൾ മൊബൈൽ ഗെയിം കളിക്കാൻ വേണ്ടിയാണ് എന്ന പെൺകുട്ടികൾ ഒടുവിൽ ഗത്യന്തരമില്ലാതെ സമ്മതിച്ചു അത്രേ. കടക്കാരന് സംശയം തോന്നാൻ കാരണമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള പോലീസ് രക്ഷിതാക്കൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഓൺലൈൻ വീഡിയോ ഗെയിമുകളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ ആത്മഹത്യകളും വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ മാതാപിതാക്കൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയായിരുന്നു കേരള പോലീസ്. ഫ്രീഫയർ അടക്കമുള്ള വീഡിയോ ഗെയിമുകളിലുള്ള കുട്ടികളുടെ അമിതമായ ആസക്തിയാണ് കുട്ടികളെ അപകടത്തിൽപ്പെടുത്തുന്നത് എന്ന നിർദ്ദേശത്തിലുണ്ടായിരുന്നു. സാമ്പത്തിക ചൂഷണങ്ങൾ മുതൽ ഡേറ്റ ചോർച്ചയ്ക്കും ലൈംഗിക ചൂഷണത്തിലേക്കും വരെ കുട്ടികളെ പെടുത്തുന്ന ഇത്തരം ഗെയിം ആപ്പുകളിൽ രക്ഷാകർത്താക്കൾക്ക് നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാത്തതും ഇവയെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തതും കുട്ടികളെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തതുമാണ് കുട്ടിക്കളികൾ മരണക്കളികളാകുന്നതിനുള്ള പ്രധാന കാരണമെന്ന് ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. കോവിഡ് കാലത്ത് വീട്ടിലിരിക്കുന്ന കുട്ടികളെ മരണച്ചുഴിയിലേക്ക് തള്ളിവിടുകയാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ ഗെയിമുകൾ. പഠനത്തിനായി മൊബൈൽ ഫോണുകൾ കുട്ടികളുടെ നിയന്ത്രണത്തിലായപ്പോൾ ഗെയിമിനടിമപ്പെടൽ എന്ന വലിയ മാനസിക പ്രശ്നത്തിന് ഇരയാകുകയാണ് കുരുന്നുകൾ. ഫ്രീഫയർ എന്ന സർവൈവൽ ഗെയിമിനടിമയായ ഇടുക്കി കട്ടപ്പന സ്വദേശിയായ 14-കാരൻ ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞയാഴ്ചയാണ്. കോവിഡ് കാലത്ത് ആളെ കൊല്ലികളാകുന്നു ഈ ഓൺലൈൻ ഗെയിമുകൾ. മനോരമ ന്യൂസ് ഇതേക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അങ്ങനെയാണ് ഓൺലൈൻ പഠനത്തിനുവേണ്ടി മകന് മൊബൈൽ നൽകി ജോലിക്ക് പോയ ശ്രീജ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തിരിച്ചെത്തുമ്പോൾ പൊന്നുമോന്റെ ഛേദനയേറ്റ ശരീരം കാണേണ്ടി വരുമെന്ന്.
എന്റെ കുഞ്ഞിനെ പോയി, ഇനി എത്ര പിള്ളേരാ, ഓരോന്നോരോന്ന് പൊക്കോണ്ടേ ഇരിക്കുക. എന്റെ കുഞ്ഞിനെ ഈ ഗതിയെന്ന്, ഇനി ഈ ഗെയിം കാരണം ഒരു കുഞ്ഞുങ്ങളും ഇനി പോയി ഭൂമിന്ന് പോവാൻ പാടില്ല. എന്തിനെങ്ങനെ ഇവര് ഗെയിം ഇട്ടിട്ട് എന്റെ ഓരോ കുഞ്ഞുങ്ങളുടെ ജീവൻ അല്ലേ പോന്നെ അല്ലേ? എന്തിനാ
മാസങ്ങളായി ഫ്രീഫയർ എന്ന സർവൈവർ ഗെയിമിന്റെ മായിക ലോകത്തായിരുന്ന ഗർഷോമെന്ന ഈ 14-കാരന്റെ അവിവേകം കെടുത്തിയത് ഇവരുടെ സന്തോഷവും സ്വപ്നങ്ങളുമാണ് എന്ന് ശ്രീജ പറയുന്നു.
എന്തിനാ ഇങ്ങനെ ഗെയിം? ഓരോ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കാനാണോ ഈ ഗെയിം ഒക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്? ഇതിനൊരു പരിഹാരം ഗവൺമെന്റ് എടുത്തേ പറ്റുള്ളൂ. എന്തോരം ഗെയിമുകളുണ്ട്, നമുക്ക് പേരൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ.
മൊബൈൽ ഗെയിമിന് വേണ്ടി വലിയ തുകയ്ക്ക് റീചാർജ് ചെയ്തത് കണ്ടെത്തിയതിനെ തുടർന്ന് അച്ഛൻ രവീന്ദ്രൻ ഗർഷോമിനെ വഴക്കു പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗർഷോം ജീവൻ ഒടുക്കിയത്.
ഫോൺ ഇങ്ങനെ ചാർജ് ചെയ്യുന്നു, അത് അമിതമായിട്ട് ചാർജ് ചെയ്യുമ്പോൾ അപ്പൊ ആ ആൾക്കാർ ഇത്രയും വലിയ തുകയൊക്കെ ചാർജ് ചെയ്യുന്ന ഡൗട്ട് കൊണ്ടെന്നോട് ചോദിച്ചാൽ ഞാൻ വന്ന് അവനോട് ചോദിച്ചു, പബ്ലിക്കിൽ ചോദിച്ചു, റൂമിൽ കയറ്റി ചോദിച്ചു കാര്യങ്ങൾ. ആദ്യം ഇല്ലെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് സമ്മതിച്ചു, ഇനി ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു ഞാൻ ഇവന് വഴക്ക് പറഞ്ഞു, ശരിക്കും ഞാൻ വഴക്ക് പറഞ്ഞു, ചീത്തയോ അല്ലെങ്കിൽ തല്ലോ ഒന്നും ചെയ്തിട്ടില്ല.
കുട്ടികൾ മാത്രമല്ല ഇത്തരം കെണികളിൽ ചെന്ന് വീഴുന്നത്. ചെന്നൈയിൽ ഈ മാസം 1 വീട്ടിലെ മുറിക്കുള്ളിൽ ഷാളിൽ കെട്ടിത്തൂങ്ങി ജീവിതം അവസാനിപ്പിച്ച ശശികുമാർ എന്ന 21-കാരന്റെ മരണത്തിന് കാരണം അന്വേഷിച്ച പോലീസുകാർക്ക് ലഭിച്ചത് ഫ്രീഫയർ എന്ന ഒറ്റ പേരായിരുന്നു. സ്വകാര്യ സ്ഥാപനത്തിൽ നല്ല ശമ്പളമുള്ള ജോലിയായിരുന്നു ശശികുമാറിന്. ഫ്രീഫയർ കളി തുടങ്ങിയതോടെ എപ്പോഴും മുറിയടച്ചിരിക്കലായി. കളിയിൽ മുന്നേറാനായില്ല. തുടർച്ചയായ പരാജയങ്ങൾ ശശികുമാറിനെ മാനസികമായി തളർത്തി. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം പബ്ജി നിരോധിച്ചതോടെ പകരക്കാരനെന്ന നിലയിൽ പെട്ടെന്ന് പ്രചാരം വർദ്ധിക്കുകയായിരുന്നു ഈ ഗെയിം. ദിവസേന കളിക്കുന്നത് 8 കോടിയിലേറെ പേരാണ്. ഇതിൽ മുക്കാൽ പങ്കും കുട്ടികളും യുവാക്കളും. പുതിയ പഠനമനുസരിച്ച് 4 മുതൽ 15 വയസ്സുവരെയുള്ളവർ ഓരോ ദിവസവും 74 മിനിറ്റോളം ഫ്രീഫയർ കളിക്കാൻ ചെലവിടുന്നുണ്ട് എന്നാണ് കേരള പോലീസ് പറയുന്നത്. ഇനി ചില കാര്യങ്ങൾ രക്ഷിതാക്കൾ അവരുടെ മക്കളോട് ചോദിക്കുക. പ്രത്യേകിച്ചും എന്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല എന്ന് പറയുന്നത് അത്ര വലിയ ഗമയായി കാണേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ സ്വഭാവത്തിലോ മുറിയടച്ചിരിക്കുന്നതിലോ ഒക്കെ സംശയം തോന്നിയാൽ അവരെ വിളിച്ചിരുത്തി ചോദിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. കളിക്കുന്നില്ലെങ്കിലും, ഇത് കുട്ടികളും കൂടി മനസ്സിലാക്കേണ്ടതാണ്, കളിക്കുന്നില്ലെങ്കിലും ഗെയിമുകളെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും ഉള്ളിലുണ്ടാകുന്നുണ്ടോ? ഇനി എപ്പോൾ കളിക്കാനാകും എന്ന വീർപ്പ് മുട്ടൽ അനുഭവപ്പെടുന്നുണ്ടോ? കളിക്കാൻ കഴിയാതെ വരുമ്പോൾ അല്ലെങ്കിൽ പാതി വഴിയിൽ നിർത്തേണ്ടി വരുമ്പോൾ റെസ്റ്റ്ലെസ് ആവുക, ദേഷ്യം, ഉത്കണ്ഠ ഇതൊക്കെ തോന്നാറുണ്ടോ? കൂടുതൽ സമയം കളിക്കണമെന്ന് തോന്നുക, ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള വേറെ ഗെയിമുകൾ കളിക്കാൻ താൽപ്പര്യമുണ്ടാവുക, ഇതേ എക്സൈറ്റ്മെന്റ് നിലനിർത്താൻ പറ്റുന്ന വേറെ സംവിധാനമുണ്ടോ എന്ന് അന്വേഷിക്കുക. കളിസമയം കുറയ്ക്കണമെന്ന് ചിന്തിക്കുകയും, അതായത് കളി ഓവറാണ് എന്ന് സ്വയം തോന്നുകയും കളിസമയം കുറയ്ക്കണമെന്ന് ചിന്തിക്കുകയും എന്നാൽ അതിന് കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടോ? മറ്റൊരു കാര്യത്തിലും താൽപ്പര്യം തോന്നാതിരിക്കുക, കൂട്ടുകാരെ കാണാനോ അവരോടൊപ്പം മറ്റ് കളികളിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ മറ്റ് ഹോബികളിലൊന്നും പണ്ടേ പോലത്തെ താൽപ്പര്യം കാണിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയുണ്ടോ? ഗെയിമിന്റെ നെഗറ്റീവ് ഫലങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിട്ടും, അതായത് ശരിക്കും ഉറക്കം കിട്ടുന്നില്ല, കൃത്യമായി ജോലിക്ക് പോകാനോ ക്ലാസ്സിൽ കയറാനോ കഴിയാതെയിരിക്കുക, ഗെയിമിങ്ങിനായി കൂടുതൽ പണം ചെലവഴിക്കുക, മറ്റുള്ളവരുമായി തർക്കിക്കുക, പ്രധാനപ്പെട്ട ജോലികളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, ഇങ്ങനെ ഇതേക്കുറിച്ചൊക്കെ ധാരണയുണ്ടായിട്ടും കളിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നവസ്ഥയുണ്ടോ? ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കൂടുതൽ സമയം ഗെയിം കളിക്കാൻ വേണ്ടി ചെലവിടുന്നുണ്ടെങ്കിലും അതിന് അഡിക്റ്റാണ് എന്ന കാര്യം വീട്ടിൽ അറിയിക്കാതിരിക്കാൻ അല്ലെങ്കിൽ കൂട്ടുകാർ പോലും അറിയാതിരിക്കാൻ കള്ളം പറയാറുണ്ടോ? ഒറ്റവാക്കിൽ ചോദിച്ചാൽ ഡിസെപ്റ്റീവ് ആണോ? വീട്ടുകാരെ വഞ്ചിക്കുന്നുണ്ടോ? വ്യക്തിപരമായ പ്രശ്നങ്ങൾ മറികടക്കാൻ, അതായത് എന്തെങ്കിലും അപരാധം ചെയ്തതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഉത്കണ്ഠ അകറ്റാൻ, ഡിപ്രഷൻ നിസ്സഹായാവസ്ഥ മറികടക്കാൻ, അങ്ങനെയുള്ള രക്ഷപ്പെടലിനു വേണ്ടി ഗെയിം കളിക്കുന്നവരാണോ? ഈ ഗെയിം കളി കൂടിയത് മൂലം പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ നഷ്ടമായോ? സിഗ്നിഫിക്കന്റ് റിലേഷൻഷിപ്പ്, ജോലി, വിദ്യാഭ്യാസപരമായോ തൊഴിൽപരമായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇതാണ് കുട്ടികളും കുട്ടികളോട് ചോദിച്ച് രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ ആദ്യം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. അതിന് സാധിച്ചില്ലെങ്കിൽ കൃത്യമായ കൗൺസിലിംഗ് അവർക്ക് നൽകിയേ മതിയാകൂ. കാരണം ഫ്രീഫയർ പോലുള്ള ഗെയിമുകൾ സൗജന്യമാണ്, കളിക്കാൻ എളുപ്പമാണ്, വേഗതയേറിയതിനാലും ലോ എൻഡ് സ്മാർട്ട് ഫോണുകളിൽ പോലും പൊരുത്തപ്പെടുന്നതിനാലും സുഹൃത്തുക്കളുമായി ഒരുമിച്ച് കളിക്കാൻ കഴിയുന്നതിനാലും കുട്ടികൾ ഇതേറെ ഇഷ്ടപ്പെടുകയും പെട്ടെന്ന് തന്നെ അഡിക്റ്റ് ആകുകയും ചെയ്യുന്നു. ഇത്തരം പല ഗെയിമുകളിലും അപരിചിതമായി നേരിട്ട് കളിക്കാർക്ക് ചാറ്റ് ചെയ്യാൻ കഴിയുന്നു. പല കോണുകളിൽ നിന്നും ചാറ്റു ചെയ്യുന്ന അപരിചിതർ ഒരുപക്ഷെ ലൈംഗിക ചൂഷണക്കാരോ ഡേറ്റാ മോഷ്ടാക്കളോ മറ്റു ദുരുദ്ദേശമുള്ളവരോ ഒക്കെ ആകാം. ഇവർ ഉപയോഗിക്കുന്ന ഭാഷയും വളരെ മോശമായിരിക്കും. അതുകൊണ്ട് രക്ഷിതാക്കളോട് കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം നിരന്തരം നിരീക്ഷിക്കണം, സമയക്രമം നിയന്ത്രിക്കണം, അവരെ മറ്റു പല കാര്യങ്ങളിൽ വ്യാപൃതരാക്കണം. കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനും അതിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പാക്കുകയും ചെയ്യണം. മാതാപിതാക്കൾ കുട്ടികൾക്കൊപ്പം ചെലവഴിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തണം, അവരുടെ സ്വഭാവ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കൽ കൂടി, ഓ എന്റെ മക്കളുടെ ഫോണൊന്നും ഞാൻ നോക്കാറില്ല എന്ന് പറയുന്നത് അത്ര ഗമയുള്ള കാര്യമല്ല.